السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين، أما بعد، സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ചുരുങ്ങിയ നിലക്ക് വിശദീകരിക്കുവാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ വളരെ പ്രശസ്തമാണ് ഈ ഹദീസ്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുള്ള അവിടുന്നും അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ പണ്ഡിതന്മാർ ഈമാനും ഇസ്ലാമും മറ്റ് ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളുമൊക്കെ പഠിപ്പിക്കാൻ വളരെ പ്രാധാന്യത്തോടെ ഉദ്ധരിക്കാറുള്ള ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ അൽ അർബഊൻ എന്ന 40 ഹദീസുകൾ എന്നറിയപ്പെടുന്ന ആ കിതാബിൽ അതിലുദ്ധരിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. സഹാബിമാരിലും ഒന്നിലധികം പേർ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുള്ള, നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സഹീഹിലെ ഒന്നാമത്തെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇമ്രിഇം മാ നവാ എന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. എന്നാൽ ഇമാം മുസ്ലിമിന്റെ സഹീഹിലെ അദ്ദേഹത്തിന് മുഖദ്ദിമ ഒഴിവാക്കിയാൽ, മുഖദ്ദിമ പറഞ്ഞാൽ അതിന് ആമുഖമായി അദ്ദേഹത്തിന്റെ സഹീഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയരുത്, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്നതിന്റെ ഗൗരവവും, അതുപോലെ സത്യസന്ധന്മാരായ ആളുകളിൽ നിന്ന് മാത്രമേ ഹദീസ് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന വിഷയവുമൊക്കെ പറയാൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ, ആമുഖത്തിൽ ഒരുപാട് ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന്റെ സഹീഹിലെ ഒന്നാമത്തെ ഹദീസ് ഈ ഹദീസാണ്, ഹദീസ് ജിബ്രീൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഉമറിൽ നിന്ന് അത് റിവായത്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാണ്. അതിനൊരു സാഹചര്യവുമുണ്ട്. രണ്ടാളുകൾ, അവർ ദൂരെ ഒരു നാട്ടിൽ നിന്ന് മദീനത്തേക്ക് ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയാണ്? ചില ആളുകൾ ഖദറിനെ നിഷേധിച്ചു, ഖദറിനെ നിഷേധിച്ചു, എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖദർ അനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്ന കാര്യത്തെ നിഷേധിച്ച ഖദരിയാക്കൾ ഉണ്ടായപ്പോൾ യഹ്യ ബിൻ അമർ അദ്ദേഹം പറയുകയാണ്, കാന അവ്വല മൻ ഖാല ഫിൽ ഖദർ ബിൽ ബസ്ര മഅബദുൽ ജുഹനി, മഅബദുൽ ജുഹനി എന്ന പേരുള്ള എന്ന ഒരുവനാണ് ഖദറിനെ കുറിച്ച് ആദ്യമായി നിഷേധിച്ച് ബസ്രയിൽ വെച്ച് സംസാരിച്ചത്. അങ്ങനെ യഹ്യ ബിൻ അമർ പറയുകയാണ്, ഞാനും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ, യഹ്യ ബിൻ അമർ പറയുന്നു, ഞാനും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ സഹാബത്തിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുവാൻ വേണ്ടി മദീനയിലേക്ക് ചെന്നു. അങ്ങനെ അവർ ഹജ്ജിന് ഉംറക്ക് വേണ്ടി ചെല്ലുകയാണ്, മക്കയിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് അവർ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്, പള്ളിയുടെ അകത്ത് വെച്ച് കാണുകയാണ്. അങ്ങനെ ചെന്നിട്ട് അവർ ഇക്കാര്യം ഇബിൻ ഉമറിനോട് പറഞ്ഞപ്പോഴാണ് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആ വാക്ക് പറഞ്ഞത്, ഫഇദ ലഖീത ഉലൈക ഫഅഖ്ബിറുഹും അന്നി ബരീഉ മിൻഹും വഅന്നഹും ബുറാഉ മിന്നി അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ വാക്കാണത്. ഈ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളെ നീ കണ്ടാൽ അവരെ നീ അറിയിച്ചേക്കണം, അവർ എന്നിൽ നിന്നും ബന്ധമില്ലാത്ത ആളുകളാണ്, ഞാൻ അവരുമായും ബന്ധമില്ലാത്ത ആളുകളാണ് എന്നവരുമായി ബറാഅത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിക്കുക. എന്നിട്ട് ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്ന ലിഅഹദിഹിം മിസ്ല ഉഹദിൻ ദഹബ ഫഅൻഫഖഹു മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. അവരിലൊരുവന് ഉഹദ് മലയോളം സ്വർണമുണ്ടായിട്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ഖദറിൽ വിശ്വസിക്കാത്തവൻ ഉഹദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ പൊളിഞ്ഞുപോയി, ഒരു അമലും സ്വീകരിക്കുകയില്ല, അവൻ കാഫിറായിപ്പോയി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു. എന്നിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഖാല ഹദ്ദതനി അബി ഉമർ ഇബ്നു അൽഖത്താബ് റളിയല്ലാഹു അൻഹു, എന്നോട് ആര് പറഞ്ഞു? എന്റെ ഉപ്പയായ, എന്റെ പിതാവായ മഹാനായ സഹാബി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അൽഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, بينما نحن جلوس عند رسول الله صلى الله عليه وسلم إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر ولا يعرفه منا أحد حتى جلس إلى النبي صلى الله عليه وسلم فأسند ركبتيه إلى ركبتيه ووضع كفيه على فخذيه وقال يا محمد أخبرني عن الإسلام. عمر بن الخطاب رضي الله عنه حديث بارئ انا حديث ആദ്യം അതിന്റെ മത്തൻ അതിന്റെ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ പറയാം. എന്നിട്ട് അതിനുള്ള ചില ഫായിദകൾ, ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരുപാട് വലിയ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കുവാൻ മാത്രം ആശയസമ്പുഷ്ടമായ അത്രയും വലിയ ഹദീസാണിത്. അതിലുള്ള ചില ഗുണപാഠങ്ങൾ മാത്രം പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഉമർ ഖത്താബ് പറയുന്നു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിക്ക് ചുറ്റുമിരിക്കെ, നബിയുടെ കൂടെ ഇരിക്കെ, ഇത്തല അലൈന റജുൽ, ഒരാൾ ഞങ്ങളിലേക്ക് വന്നു. അവിടെ വന്നു എന്ന് പറയാൻ ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച വാക്ക് തല എന്നാണ്. തല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉദിച്ചു എന്നാണ്. ഉദിച്ചു വരുന്നത് പോലെ, ഒരു പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഒരാൾ വന്നു. അയാളുടെ പ്രത്യേകത എന്താണ്? ഷദീദു ബയാദ് സിയാബ്, വെളുവെളുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അതുപോലെ ഷദീദു സവാദ് ശാർ, കറുകറുത്ത മുടിയാണ് അയാൾക്കുള്ളത്. വെളുവെളുത്ത വസ്ത്രം, കറുകറുത്ത മുടി. ലാ യുറാ അലൈഹി അസറു സഫർ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിലൊന്നും യാത്രയുടെ യാതൊരു അടയാളങ്ങളും കാണാനില്ല. നല്ല ഇപ്പോ കുളിച്ചു വന്നതുപോലെ അങ്ങനെ ഒരാൾ. ഒലയ അരിഫുഹു മിന്ന അഹദ്, എന്ന് മാത്രമല്ല ഞങ്ങളിൽ ആർക്കും അദ്ദേഹത്തെ മുമ്പ് പരിചയവുമില്ല എന്ന് പറഞ്ഞാൽ, ദൂരെ നിന്ന് വന്ന ആളാകുമ്പോൾ യാത്രയുടെ അടയാളം ഉണ്ടാകും ശരീരത്തിൽ. മണലാരണ്യത്തിലൂടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്താൽ എന്തായാലും ഉണ്ടാകും. എന്നാൽ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന ആളുടെ അടയാളങ്ങളൊന്നും കാണാനില്ല. എന്നാൽ ഞങ്ങൾക്കാർക്കും പരിചയവുമില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ എന്തോ ഒരു ബന്ധികേട് സഹാബിമാർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വന്നു. എന്നിട്ട് ഫഅസ്നദ ഹത്താ ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എത്രത്തോളം അടുത്താണ്? ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അദ്ദേഹത്തിന്റെ ഇരു കാൽമുട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളോട് ചേർത്തു വെച്ചു. വവളഅ കഫൈഹി അലാ ഫഖിദൈഹി, എന്നിട്ട് അദ്ദേഹം വന്നാൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? തന്റെ ഇരു കരങ്ങൾ തന്റെ ഇരു തുടകളിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളോട് ഇദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നാലും. അപ്പോൾ ഒരു അറാബിയാണെന്ന് സൂചിപ്പിക്കാനാണ് മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുള്ളത്. സാധാരണ സഹാബിമാർ അങ്ങനെ വിളിക്കാറില്ല. അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല, മറിച്ച് വിളിക്കേണ്ടത് എങ്ങനെയാണ്? യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദ. പക്ഷേ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സ്ഥിരമായി വന്ന് ദീൻ പഠിക്കാൻ സാഹചര്യമില്ലാത്ത ഉൾപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഗ്രാമീണരായ അറബികൾ, അവർക്ക് ഈ നിയമം അറിയില്ല. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെയാണ് വിളിക്കാറുണ്ട്, യാ മുഹമ്മദ് എന്നാണ് വിളിക്കാറുണ്ട്. അതിലേക്ക് സൂചന നൽകി ഒരു അറാബിയെ പോലെ യാ മുഹമ്മദ് എന്ന് വിളിച്ചു. എന്നിട്ട് എനിക്ക് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. السلام എന്ന് പറഞ്ഞാൽ നീ സാക്ഷ്യം വഹിക്കലാണ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്, അതുപോലെ നീ നമസ്കാരം നിലനിർത്തനാണ്, പിന്നേതാ ജക്കാത്ത് കൊടുക്കലാണ്, പിന്നെ ഐ നീ റമദാനിൽ നോമ്പെടുക്കലാണ്, പിന്നെ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നീ അല്ലാഹുവിന്റെ ബൈത്തിലേക്ക് ഹജ്ജ് പോകലാണ്, ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്കതിനെ സാധിക്കുമെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഖാൽ, അപ്പോൾ ഈ വന്ന മനുഷ്യൻ പറയുകയാണ്, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. فعجبنا له عمر رضي الله عنه പറയുന്നു, فعجبنا له, അത് കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം യസ്അലുഹു വയസ്ദിഖുഹു, ഇദ്ദേഹം തന്നെ ചോദിക്കുന്നു, ഇദ്ദേഹം തന്നെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. ചോദിച്ച ആൾ തന്നെ പറയാണ്, ആ താങ്കൾ പറഞ്ഞ സാർ, അത് കേട്ടപ്പോ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഇദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, ഫഅഖ്ബിർനീ അനിൽ ഈമാൻ, ഈ വന്ന മനുഷ്യൻ വീണ്ടും ചോദിച്ചു, താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും ഈമാൻ എന്താണ്? ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ എന്ന് പറഞ്ഞാൽ, അൻ തുമ്മിന ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുമ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അതിനാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ഈമാൻ കാര്യത്തിൽ അവസാനം എന്ത് പറഞ്ഞു? അത് പ്രത്യേകം ഒരു വാക്ക് അതിൽ ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. നീ ഖദറിൽ വിശ്വസിക്കലാണ്, ഖൈരിഹി വ ശർരിഹി, അതിൽ ഖൈറിനും ശർറിനും. കാരണം ഖദറിൽ വിശ്വസിക്കൽ ഈമാനിന്റെ അർക്കാനിൽ പെട്ടതാണ്, ഈമാനിന്റെ റുക്നുകളിൽ പെട്ടതാണ്, സ്തംഭങ്ങളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ചോദിച്ചു വന്ന രണ്ടുപേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഖദറിനെ നിഷേധിച്ച ആളുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അപ്പൊ ഈ ഭാഗമാണ് ഇബ്നു ഉമറിന്റെ ഷാഹിദ്, ഇബ്നു ഉമർ തെളിവ് പിടിച്ച ഭാഗം. ശരി, എന്തൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ? അൻ തുമ്മിന ബില്ലാ, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, പിന്നെ ഏതാണ്? ഈമാൻ കാര്യത്തിൽ രണ്ടാമത്തേതാണ് മലക്കുകളിൽ വിശ്വസിക്കലാണ്, ഓ മലായികതിഹി, പിന്നെ ഏതാണ്? കുത്തുബിഹി, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്, വ റസൂലിഹി, പിന്നെ വല്യവുമിൽ ആഖിർ വ തുമ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, പിന്നെ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കലാണ്. ഖാല സദഖ്ത, ഇത് കേട്ടപ്പോഴും വന്നാൾ എന്ത് പറഞ്ഞു? സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഖാല ഫഅഖ്ബിർനീ അനിൽ ഇഹ്സാൻ, പിന്നീട് ഈ വന്ന ആൾ ചോദിക്കുകയാണ്, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്തിനെ കുറിച്ച്? ഇഹ്സാൻ എന്താണ്? ആദ്യം എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നീട് എന്താണ് ചോദിച്ചത്? ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു? ആറ് ഈമാൻ കാര്യങ്ങൾ. പിന്നീട് ചോദിക്കുകയാണ്, ഇഹ്സാൻ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് فَإِنْ لَمْ تَكُنْ تَرَاهُ فَإِنَّهُ يَرَاكَ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദ അല്ലാഹ്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഏറ്റവും ഉന്നതമായ മർത്തബ. അതാണ് മുഹ്സിനായ ഏറ്റവും നല്ല ഒരാൾക്കല്ലാതെ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത മർത്തബ എന്താണ്? ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ബോധത്തോടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം നന്നാക്കി ചെയ്യുക എന്നാണ്, ഏറ്റവും നന്നാക്കി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എല്ലാത്തിനും ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു, എല്ലാ കാര്യത്തിനും അള്ളാഹു ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ ഒരു പേര് തന്നെ അൽ മുഹ്സിൻ എന്നാണ്. ഏതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറവിൽ പോലും നിങ്ങൾ അറക്കുകയാണെങ്കിൽ ഇഹ്സാനോട് അറക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ മുർച്ചയേറിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിൽ അറക്കുക, അതിനെ മൂർച്ചയില്ലാത്തത് കൊണ്ടൊക്കെ അർത്ഥത്തിനെ ദ്രോഹിക്കാതിരിക്കുക, അതൊക്കെ ഇഹ്സാനിൽപ്പെട്ടതാണ്. എല്ലാത്തിനും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു. ഖാല സദഖ്ത, ഖാല ഫഅഖ്ബിർനി അനി സാഅ. അദ്ദേഹം സദഖ്ത എന്ന് ഈ റിവായത്ത് ഇഹ്സാനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതായി ഈ റിവായത്തിലില്ല. അദ്ദേഹം പറഞ്ഞു, ഖാല ഫഅഖ്ബിർനി അനി സാഅ, വന്നാൾ ചോദിക്കുകയാണ്, ഇനി താങ്കൾ എനിക്ക് പറഞ്ഞു തരൂ, അനി സാഅ എന്തിനെ കുറിച്ചാണ്? അസ്സാഅ ഖിയാമത്ത് നാൾ, അതിനെക്കുറിച്ച് പറഞ്ഞു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ട ആൾ, മസ്ഊൽ അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കപ്പെട്ടയാൾ അറിവുള്ളയാളല്ല, മിനസ്സായിൽ ആരെക്കാളും? ചോദിച്ചയാളെക്കാളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. എനിക്കറിയില്ല എന്നല്ല പറഞ്ഞത്, ചോദിക്കപ്പെട്ടയാൾ ചോദിച്ചയാളെക്കാളും ആ വിഷയത്തിൽ അറിവുള്ളയാളല്ല, രണ്ടുപേർക്കും അതറിയില്ല എന്ന് അർത്ഥത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഅഖ്ബിർനി അൻ അമാറാതിഹ, എങ്കിൽ അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ, അടിമസ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ്. മറ്റൊരു റിവായത്തിൽ അൻ തലിദൽ അമതു റബ്ബഹ, അടിമസ്ത്രീ അവളുടെ യജമാനനെ പ്രസവിക്കലാണ്. വഅൻ തറൽ ഹുഫാത അൽഉറാത അൽആലത റിആ അശ യതതാവലൂന ഫിൽ ബുനിയാൻ, അതുപോലെ താങ്കൾ കാണലാണ്. വഅൻ തറൽ ഹുഫാ, നഗ്നബാധരായ ചെരുപ്പ് ധരിക്കാത്തവരായ, അൽഉറാത അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവരായ, അൽആല ദരിദ്രരായ, റിആ അശ ആട്ടിടയന്മാർ, യതതാവലൂന ഫിൽ ബുനിയാൻ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുന്നതായി, വലിയ വലിയ കെട്ടിടങ്ങൾ അവർ നിർമ്മിക്കുന്നു, അതിലവർ പരസ്പരം മത്സരിക്കുന്നു. ആര്? ദരിദ്രരായ, വസ്ത്രമില്ലാത്ത, ചെരുപ്പ് ധരിക്കാത്തവരായ ആട്ടിടയന്മാർ. അത് താങ്കൾ കാണൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മൻ തലഖ്, ഈ ചോദിച്ചാൾ പോയി, ഇത് ചോദിച്ചിട്ട് പോയി. അപ്പോൾ ഉമർ പറയുന്നു, ഫലബി സുമലിയ, ഞാൻ കുറച്ച് സമയം അവിടെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. സുമ്മ കാലലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്നോട് ചോദിച്ചു, യാ ഉമർ, ഉമറെ നിനക്കറിയുമോ, അതദ്രി മനിസ്സായിൽ, ആരാണ് ഈ ചോദിച്ചാൽ എന്നറിയുമോ? മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പോയപ്പോൾ പോയാളൊന്ന് വിളിച്ചുകൊണ്ട് വരും എന്നു പറഞ്ഞു. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയാളൊന്ന് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ സഹാബിമാർ പുറത്തു പോയപ്പോൾ ആരും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ഉമറെ വന്നതെന്ന്, ആ ചോദിച്ച ആൾ ആരാണെന്ന് നിനക്കറിയുമോ? ഉമർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനാണ് റസൂലിനാണ് നന്നായി അറിയുന്നത്. ഖാൽ, ഫഇന്നഹു ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും. അത് വന്നതാരാണ്? ജിബ്രീലാണ്. എന്തിനാണ് വന്നത്? യുഅല്ലിമുകും ദീനകും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ദീൻ എന്ന് അതിൽ നിന്ന് കിട്ടി. ഇതാണ് ഹദീസു ജിബ്രീൽ. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്. ഇതിൽ സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് പാഠങ്ങൾ, ഇതിൽ നിന്ന് ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ സൂചിപ്പിച്ചു പോകാം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഖദറിലുള്ള വിശ്വാസത്തിനാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹിയും സഹാബത്തും കൂടിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുള്ള റിഫ്ഖും അവരുമായ റസൂലുള്ളാഹിന്റെ ഇഖ്തിലാത്തും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വലിയ നേതാവാണ്, എന്റെ കൂടെ അങ്ങനെ ആരും ഇരിക്കാനൊന്നും പാടില്ല എന്നും പറഞ്ഞൊരിക്കലും അവരെ അകറ്റിയിട്ടില്ല, അവരടുപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അല്ലാഹു തന്നെ പറഞ്ഞു, ഫബിമ റഹ്മതിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീല ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു പറഞ്ഞു, ഫബിമ റഹ്മതിൻ മിനല്ലാഹി ലിന്ത ലഹും, നബി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ അവരോട് വളരെ വളരെ സോഫ്റ്റായി വളരെ മൃദുവായി പെരുമാറുന്നത്. വലൗകുന്ത ഫല്ലൻ, താങ്കളൊരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, ഖലീദൽ ഖൽബ് കടുത്ത കഠിനഹൃദയനായിരുന്നുവെങ്കിൽ, ലം ഫദ്ദൂ മിൻ ഹൗലിക് അവരൊക്കെ താങ്കളുടെ ചുറ്റും നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വളരെ ലയീനായി വളരെ സഹിലായിട്ടാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അള്ളാഹു പറഞ്ഞു, ഫഅഫു അൻഹും അവരോട് അവർക്ക് നീ മാപ്പ് കൊടുക്കുക, അതുപോലെ വസ്തഗ്ഫിർ ലഹും അവർക്ക് വേണ്ടി പാപമോചനം നടത്തുക, വശാവിർഹും ഫിൽ അംർ അവരോട് കാര്യത്തിൽ കൂടി ആലോചിക്കുക. ആരോടാണ് കൂടി ആലോചിക്കാൻ പറയുന്നത്? നബി സല്ലല്ലാഹു അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന റസൂലിനോടാണ് കൂടി ആലോചിക്കാൻ പറയുന്നത്. നോക്കണം, അത് കൂടി ആലോചന എന്ന അതിന്റെ വളരെ മഹത്വമാണ് അത് ആ ആയത്ത് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുള്ള റിഫ്ഖായിരുന്നു, അവരോട് നബി കൂടിക്കലർന്നിരുന്നു. അതുകൊണ്ടാണ് സഹാബിമാർ പറയുന്നത്, ഇൻകാന റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ലയുഖാലിതുനാ ഹത്താ യഖൂല ലി അഖിൻ ലി സഗീർ യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. സഹാബിമാർ പറയുകയാണ്, റസൂലുള്ളാ ഞങ്ങളോട് കൂടിക്കലരുമായിരുന്നു. എത്രത്തോളം? എന്റെ ഒരു ചെറിയ അനുജനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു. റസൂലുള്ള ചോദിച്ചിരുന്നു, അബൂ ഉമൈർ എന്ന വളരെ ചെറിയൊരു കുട്ടിയാണ്, ആ കുട്ടിയുടെ ഒരു കുരുവി, ആ കുട്ടി എപ്പോഴും കളിച്ചിരുന്ന ഒരു കുരുവി അത് ചത്തുപോയി, അതിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് വന്ന് ചോദിക്കണം, യാ അബ ഉമൈർ മാ ഫഅല നുഗൈർ, അബു ഉമൈർ എന്തു പറ്റി മോനെ, എന്റെ കുരുവിക്ക് എന്തു പറ്റി? ആ ഹദീസിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഒരു രാത്രി മുഴുവൻ വെളുപ്പിച്ചത് ഈ ഹദീസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. ഈ ഹദീസിന്റെ ഗുണപാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഒരു രാത്രി മുഴുവൻ വെളുപ്പിച്ചിട്ടുള്ളത്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ 100 ഫായിദകൾ ഈ ഹദീസിൽ ഫത്ഹുൽ ബാരിയിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ പറയാറുണ്ട്, ആ ഹദീസിന്റെ അക്ഷരങ്ങൾ വാക്കുകൾ വെച്ചു നോക്കിയാൽ, എണ്ണി നോക്കിയാൽ 100 ഉണ്ടാവില്ല, പക്ഷെ അതിലുള്ള ഗുണപാഠങ്ങൾ എത്രയാണ്? 100 ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൂടിക്കലരുമായിരുന്നു, റസൂലുള്ള അവരോട് കൂടിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പല ആളുകളും പുറത്തുനിന്ന് പല മറ്റു പല നാടുകളിൽ നിന്നും അവർ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. സഹാബിമാരും നബിയും കൂടിയിരുന്നാൽ അവർ ചോദിക്കുമായിരുന്നു, മൻ മിൻകും മുഹമ്മദ്, മൻ മിൻകും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കുമായിരുന്നു. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനെ പോലെയായിരുന്നു. അവരിൽ നിന്ന് പ്രത്യേകം ഒരു പ്രത്യേക ഹാവഭാവത്തിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമായിരുന്നില്ല. എന്നാൽ ഇതേ ഹദീസിൽ നിന്ന് തന്നെ ഉലമാക്കൾ വേറെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ഇരിക്കുവാൻ ഒരു പ്രത്യേകം ഉയർന്ന സ്ഥലം ഒരു പ്രത്യേകം ഉയർന്ന സ്ഥലം ജനങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ഇരിക്കുവാൻ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ചില റിവായത്തുകളിൽ റസൂലുള്ള ഞങ്ങളിൽ ബാരിദായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ റസൂലുള്ള ഇരുന്നിരുന്നു എന്ന് ചില ഹദീസുകൾ. അത് അതിനെതിരല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പ്രത്യേക ഹാവഭാവത്തിൽ ഒരു പ്രത്യേക എല്ലാവർക്കും ആർക്കും വന്നാലും ആരാണ് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ആരാണ് നബി എന്ന് പ്രത്യേകം മനസ്സിലാക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രത്യേക രൂപം സ്വീകരിച്ചിരുന്നില്ല എന്നാണ്. സഹാബിമാരെ പോലെയായിരുന്നു നബി സല്ലല്ലാഹു, എല്ലാവരും ഒരുപോലെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖാലത്ത് അതുപോലെ പണ്ഡിതന്മാർ വലിയ വലിയ നേതാക്കന്മാർ അവരോട് സാധാരണക്കാരായ ആളുകൾക്ക് കൂടിയിരിക്കാം, അവരുടെ കൂടെ ഇരിക്കാം, അവരോട് സംസാരിക്കാം എന്നതിന് പെരുമാക്കൾ ഈ ഹദീസിൽ നിന്ന് തെളിവടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഇൽമിൽ എപ്പോഴും ശുഗലായിട്ടുള്ള ആളുകൾ എപ്പോഴും ദീൻ പഠിക്കാനും അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കാനും തീരുമാനിച്ചിട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിലായില്ലേ? അവരോട് സംസാരിക്കാനും ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാനും പോയി ഇരിക്കാന്നല്ലാതെ അവരോട് വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോയിരുന്ന അവരുടെ നേരം കളയരുത്. നേരത്തിന് വില കൽപ്പിക്കുന്ന ആളുകളുടെ നേരം കളയരുത് എന്ന് പ്രത്യേകം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഇൽമിനു വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ സമയത്തിന് വില കൊടുക്കുന്ന ആളുകൾ എപ്പോഴും തുല്ലാബുൽ ഇൽമ് അങ്ങനെയായിരിക്കും. ദീൻ പഠിക്കാൻ തീരുമാനിച്ചിട്ട ആളുകൾ അവരുടെ സമയത്തിന് മുഅ്മിന്റെ സ്വഭാവം തന്നെ അങ്ങനെയായിരിക്കണം, സമയത്തിന് നല്ല വില വേണം, അത് കളയാൻ പാടില്ല. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ സമയം നന്നായി ഉപയോഗപ്പെടുത്തുവാൻ. അങ്ങനെ ഇരിക്കരുത്. പക്ഷേ തീരെ അവരെ അവരുമായി അടുക്കാൻ പാടില്ലാത്ത ആളുകളാണ് പണ്ഡിതന്മാരെന്നോ അല്ലെങ്കിൽ ഭരണാധികാരികളെന്നോ, ഒരിക്കലും ഇസ്ലാമിക പണ്ഡിതന്മാരും ഭരണാധികാരികളും അങ്ങനെ ആയിക്കൂടാ എന്നതിന് ഉലമാക്കൾ ഈ ഹദീസിൽ നിന്ന് തെളിവെടുപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ഏത് വാക്കിൽ നിന്നാണ് തെളിവെടുപ്പിച്ചിട്ടുള്ളത്? ഉമറിന്റെ വാക്ക്, ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരു ഫായിദ. ഇത് നോക്കൂ, നിങ്ങൾ അടുത്ത ഒന്ന്, ഇയാൾ വരികയാണ്, ഇദ്ദേഹം വരുന്നു. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, സലാം ചൊല്ലിയില്ലേ? വേറെ ചില റിവായത്തുകളിൽ സലാം ചൊല്ലിയത് തന്നെ വന്നിട്ടുണ്ട്, സലാം അലൈക്കും എന്ന് പറഞ്ഞത് തന്നെ വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇദ്ദേഹം നല്ല വെളുത്ത വസ്ത്രം ധരിച്ച ആളാണ്, കറുത്ത മുടിയുള്ള ആളാണ്. ഇദ്ദേഹം ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അതെങ്ങനെയാണ് സഹാബികൾക്ക്? ഞങ്ങൾക്ക് ഉമർ പറഞ്ഞല്ലോ, ഞങ്ങളിൽ ആർക്കും അദ്ദേഹത്തെ അറിയുകയില്ല. അതെങ്ങനെ ഉമറിന് മനസ്സിലായത്? ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ആ വന്ന സമയത്ത് എല്ലാവരും ചെറുതായി പരസ്പരം സംസാരിച്ചു എന്നാണ്. ഇതാരാ ഇത്? അറിയില്ലല്ലോ. ഇതാരാ? അറിയില്ലല്ലോ. അങ്ങനെ നിൽക്ക് സംസാരിച്ചത് കൊണ്ടാണ് അങ്ങനെ മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം വന്നു. വന്നിട്ട് എന്താണ് ചെയ്തത്? ഹത്ത ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിരുന്നു. നബിയുടെ കാൽമുട്ടുകളോട് ഇദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു. ഇദ്ദേഹത്തിന്റെ ഇരു കരങ്ങൾ തന്റെ ഇരു തുടകളിൽ വെച്ചു. എന്നിട്ടിരുന്നു. ഉലമാക്കൾ അതിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടുള്ളത് എന്തിനാണെന്നറിയോ? ഒരു ഇൽമ് പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളുകളുടെ മര്യാദയാണ്. എന്താണത്? ഏറ്റവും പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ അത് ഗ്രഹിച്ചെടുക്കാനുള്ള താല്പര്യത്തോടെ ഇരിക്കുക. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ബഹുമാനനായ സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, സാലിഹ് ആലു ഷെയ്ഖ് പ്രസിദ്ധനാണ് അദ്ദേഹം. ഇപ്പോൾ സൗദി അറേബ്യയിലെ വസീറു ഷുഊനിൽ ഇസ്ലാമിയത്തി വൽ ഔഖാഫ് വദ്ദഅവതി വൽ ഇർശാദ്, ഔഖാഫിന്റെ മന്ത്രിയാണ് അദ്ദേഹം. ഇന്ന് ഇപ്പോഴും ഇടക്കാലത്ത് അദ്ദേഹം ആ സ്ഥാനത്തിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും ഇപ്പോൾ ഉള്ള സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ് ഹഫിളഹുല്ലാ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ഇൽമും ദീനുള്ള സബാത്തും ഒക്കെ ആ നാട്ടിലെല്ലാ ഉലമാക്കൾക്കും ഭരണാധികാരികൾക്കും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, എന്താണത്? ഒരു താലിബ് ഇൽം, മതവിദ്യാർത്ഥി, അവന്റെ ഇരുത്തത്തിൽ പോലും ആ മര്യാദ ഉണ്ടാവും. അതുകൊണ്ടാണ് ഉലമാക്കൾ അവരുടെ സദസ്സിൽ ഇരിക്കുന്ന ചില വിദ്യാർത്ഥികൾക്ക് മറ്റു ചിലരെക്കാളും കൂടുതൽ ഇൽമ് പകർന്നു കൊടുക്കും. അവർക്ക് ഖാസായി ചില ഇൽമ് പകർന്നു കൊടുക്കും. എങ്ങനെ? അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉലമാക്കൾ അവരുടെ പ്രായം ചെന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, അത് വളരെ വിലപ്പെട്ടതാണ് ചെറുപ്പക്കാരെക്കാളും. അത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, അൽ ബറകത്തു മാ അകാബിരിക്കും, ബറക്കത്തുള്ളത് നിങ്ങളിലെ പ്രായം ചെന്നവരുടെ കൂടെയാണ്. അവരെ ബഹുമാനിക്കണം, അല്ലാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. അവരിലാണ് ബറക്കത്തുണ്ടാവുക. ഇൽമുള്ള ആളുകൾ പല വിഷയത്തിലും ദീനിൽ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ പാലിക്കുന്ന ഒരു സബാത്ത് ഉണ്ടല്ലോ, ഒരു ഉറച്ചുനിൽപ്പ്, ഫിത്നകളിൽ ചാടാതിരിക്കുക. അത് ഇൽമില്ലാഞ്ഞിട്ടുകൂടി ചില പ്രായമുള്ളവർ പാലിക്കുന്നത് കാണാം. എന്താണ് കാരണം? അത് അവരുടെ പ്രായത്തിന്റെ അള്ളാഹു കൊടുക്കുന്ന ബറക്കത്താണത്, പ്രായത്തിലൂടെ കിട്ടുന്ന ബറക്കത്താണത്, അതിന് ബറക്കത്തുണ്ട്. അപ്പോൾ അവർ പകർന്നു കൊടുക്കുന്ന ഇൽമ് അത് ചില ആളുകൾക്ക് കൂടുതൽ പകർന്നു കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? അവരുടെ ഇരുത്തവും മര്യാദ ഒക്കെ. ചില ആളുകളുടെ ഇരുത്തം കണ്ടാൽ തന്നെ അറിയാമുണ്ട് ഒന്ന് പഠിക്കാൻ യാതൊരു താല്പര്യമില്ലാന്ന്. സാലിഹ് അലി ഷേഖ് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണത്? നല്ല റഹായിൽ, ഒരു നല്ല സുഖസന്തോഷത്തിലൊക്കെ ഇരുന്നിട്ട് ഷേഖന്മാരോട് സംശയം ചോദിക്കുന്ന ആരെയാണ് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട്, എന്താണ് ഷേഖ് ആ വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനല്ല, മറിച്ച് താലിബ് ഇൽമ് ഇരിക്കുന്ന ഇതിൽ പോലും അവന്റെ ഇൽമിനോടുള്ള താല്പര്യവും മര്യാദയും ഒക്കെ പ്രകടമാകുമെന്ന്. അതാണ് ഇത് ഈ ജിബ്രീൽ വന്നിട്ട് ഈ ഇരുത്തം ഇരുന്നതിനുള്ള ഗുണപാഠമെന്ന് ഉലമാക്കൾ പഠിപ്പിച്ചിരിക്കുന്നു. കരങ്ങൾ തുടയിൽ വെച്ച് കാൽമുട്ടുകൾ ചേർത്ത് വെച്ചിട്ടുള്ള അദബിലുള്ള ഒരു പ്രത്യേകമുള്ള ഇരുത്തം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച്, പിന്നീട് ഈമാനിനെ കുറിച്ചും. നോക്കൂ, നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ റസൂലുള്ള അവസാനം പറഞ്ഞത് എന്താണ്? ജിബ്രീൽ എന്തിനാണ് വന്നിട്ടുള്ളത്? അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. എങ്ങനെ എന്നോട് പഠിപ്പിച്ച്? ജിബ്രീൽ വന്നൊരു ക്ലാസ് എടുത്തോ? ജനങ്ങളോട് പ്രസംഗിച്ചോ? ഇല്ല, മറിച്ച് ചോദിച്ചു, മറുപടി കിട്ടി. അപ്പൊ ചോദിക്കുക, മറുപടി പറയുക എന്നത് ദീൻ പഠിക്കാനുള്ള ഒരു മാർഗമാണെന്ന് ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ തെളിവുപിടിച്ചിട്ടുണ്ട്. ചോദിക്കുക, മറുപടി പറയുക. അല്ലാഹു പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക, ചോദിച്ചു പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നു. ചോദിക്കുക എന്നത് ഇൽമു പഠിക്കാനുള്ള, ചോദിക്കുക എന്നതല്ലേ അറിവില്ലായ്മയുടെ പരിഹാരം എന്ന്. ചോദിക്കാതെ ഒരു വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നമുണ്ടാക്കി, വലിയൊരു കുഴപ്പമുണ്ടാക്കിയ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് ഒരു പ്രത്യേക വിഷയമാണ്. ഒരാളോട് കുളിക്കേണ്ട അവസ്ഥ വന്ന ഒരാളോട് അദ്ദേഹത്തിന് വലിയ മുറിവ് പറ്റിയിരുന്നു. അദ്ദേഹം എനിക്ക് ഇളവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിവില്ലാതെ ചില ആളുകളില്ല, താങ്കൾ കുളിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഫത്വ കേട്ട് കുളിച്ചു, അദ്ദേഹം മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞത് എന്താണ്? നിങ്ങൾ അദ്ദേഹത്തെ കൊന്നു എന്നാണ്. നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കണം. ചോദിക്കാന്ന് പറഞ്ഞാൽ മജ്മൂമായ ചോദ്യമുണ്ട്, മഹ്മൂദായ ചോദ്യമുണ്ട്, ആക്ഷേപാർഹമായ ചോദ്യമുണ്ട്, അഭിനന്ദനാർഹമായ ചോദ്യമുണ്ട്. ഏതാണ് അഭിനന്ദനത്തിന് അർഹമായ ചോദ്യം? പഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഏതാണ് ആക്ഷേപത്തിന് അർഹമായ ചോദ്യം? അനാവശ്യമായ ചോദ്യങ്ങൾ, പഠിക്കാൻ ഒന്നിനുമല്ല, വെറുതെ തർക്കിക്കാൻ, അല്ലെങ്കിൽ ഇയാളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ. ചില ആളുകൾ എങ്ങനെയാണ്? അയാൾക്ക് വിഷയം അറിയണ്ടാവും, എന്നാലും ഒരാളോട് ചോദിക്കും. അയാളെ അഭിപ്രായം കിട്ടിയ പിന്നെ വേറൊരാളോട് ചോദിക്കും, ഇയാളെ അഭിപ്രായം എന്താണെന്ന് അറിയാം, പിന്നെ വേറൊരാളോട് ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അറിയാം ഇയാൾ പഠിക്കാൻ വേണ്ടി ചോദിച്ചതെല്ലാം. ഒരു വിഷയം ചോദിക്കും, അറിവുള്ളത് അയാൾക്ക് പറഞ്ഞുകൊടുത്താലും ചോദിക്കും, ആ അങ്ങനെയാണല്ലേ, ഞാൻ മറ്റേയാളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇയാളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്, നിങ്ങളെ അഭിപ്രായം ഇങ്ങനെയാണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആളുകളുടെ അഭിപ്രായം സ്വരീപിക്കാൻ വേണ്ടി സെൻസസ് എടുക്കുന്നത് പോലെ ചോദിക്കുന്ന ചില ആളുകൾ ഒരിക്കലും പാടില്ലാത്തതാണ്. മറിച്ച് പഠിക്കാൻ നല്ല ഉദ്ദേശത്തിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. നല്ല ഉദ്ദേശത്തിലുള്ള ചോദ്യം അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ എത്ര തവണ അള്ളാഹു പറഞ്ഞു, യസ്അലൂനക അനിൽ അഹില്ല, യസ്അലൂനക ماذا ينفقون, يسألونك عن المحيض, يسألونك عن النساء, يستفتونك في النساء. എന്നൊക്കെ അള്ളാഹു സുബ്ഹാന തആല എത്ര തവണ പറഞ്ഞു. അവർ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു ചോദിക്കുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പറഞ്ഞ അള്ളാഹു ചോദ്യത്തെ പ്രോത്സാഹിപ്പിച്ചു, അതിന് മറുപടി കൊടുത്തു. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ തന്നെ പറഞ്ഞു, അം തുരീദൂന അൻ തസ്അലു റസൂലകും കമാ സുഇല മൂസ മിൻ ഖബൽ, മൂസാ നബിയോട് ചോദിക്കപ്പെട്ടതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോടും ചോദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരാണോ ഈമാനിന് പകരം കുഫർ പകരം വാങ്ങുന്നത് അവൻ വഴിപഴച്ചു പോയിരിക്കുന്നു. അപ്പോൾ കുഫറായി പോകും ചില ചോദ്യങ്ങൾ, കുഫറായി പോകും ചില ചോദ്യങ്ങൾ. മൂസാനബിയുടെ കൗമ ചോദിച്ചതുപോലെ പശുവിനെ അറുക്കാൻ പറഞ്ഞു അല്ലേ, അള്ളാഹു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചു. മൂസാനബി പറഞ്ഞു, ഇത് കാല മൂസാലെ കൗമിഹി ഇൻ അള്ളാഹ യഅ്മുറുകും അൻ തസ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് കൽപ്പിച്ചത്? അവിടെ ഒരു കൊലപാതകം നടന്നു, മൂസാനബിയുടെ കൗമിൽ ഒരു കൊലപാതകം നടന്നു. ആരാണ് കൊലപാതകി എന്നതിന്റെ പേരിൽ രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ കലാപം തന്നെ ഉണ്ടാകുമെന്ന അവസ്ഥ വന്നു. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അറുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്, ആ പശുവിന്റെ ഭാഗം കൊണ്ട് കൊല്ലപ്പെട്ട മരിച്ചടക്കുന്ന ആളെ അടിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അതിന്റെ ഒരു ഭാഗം എടുത്ത് അടിച്ചു. മരിച്ചടക്കുന്ന ആളെ എണീറ്റ് നിന്ന് പറഞ്ഞു, ഇതാ ഇന്ന ആളാണ് എന്നെ കൊന്നത്, എന്നിട്ട് വീണ്ടും മരിച്ചു. പ്രശ്നം കഴിഞ്ഞു. അള്ളാഹു സൂചി അതിനുവേണ്ടിയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, പശുവിനെ അറുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു കൽപ്പിച്ചു മൂസാനബി ജനങ്ങളോട് പറഞ്ഞു, ഇന്ന അല്ലാഹ യഅ്മുറുകും അൻ തസ്ബഹു ബഖറ. എന്താ അവരുടെ ചോദ്യം? ഖാലു അതത്തഖിദുനാ ഹുസ്വാ, അള്ളാഹുവിന്റെ വഹിയുള്ള ഫിറാവൂനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയ മന്നയും സെൽവയും അവർക്ക് ഇറക്കി കൊടുത്ത ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ട ആ നബിയിലൂടെ കാണിക്കപ്പെട്ട മഹാനായ പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാനബിയോടാണ് ചോദിക്കുന്നത്, അതത്തഖിദുനാ ഹുസ്വാ, ഞങ്ങൾ കളിയാക്കുക നിങ്ങൾ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്ന് ഏതെങ്കിലും ഒരുത്തൻ റസൂലുള്ളാഹിന്റെ വാക്ക് അവനോട് പറഞ്ഞാൽ അവൻ ചോദിക്കണം, അതത്തഖിദുനാ ഹുസ്വാ, നമ്മളെ പരിഹസിക്കുക. റസൂലുള്ളാഹിന്റെ വാക്കാണെന്ന് ഉറപ്പായിട്ടും അവൻ അങ്ങനെ പറഞ്ഞാൽ വജബ തക്ഫീറുഹു, അവൻ കാഫിറാണെന്ന് പ്രഖ്യാപിക്കൽ നിർബന്ധമാണ് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു. അങ്ങനത്തെ വാക്കാണ് അവർ മൂസാനബിയോട് ചോദിച്ചത്, അതത്തഖിദുനാ ഹുസ്വാ, പരിഹസിക്കുക നമ്മളെ. അത്രയും നന്ദി കെട്ടൊരു കൗമായിരുന്നത് ബനു ഇസ്രായേലിൽ ഭൂരിപക്ഷവും. മൂസാനബി പറഞ്ഞു, ഖാല ഔദു ബില്ലാഹി അന്നകൂന മിനൽ ജാഹിലീൻ, അള്ളാഹുവിനോട് ഞാൻ സ്ത്യാഗത്തിനടുത്താണ്, ഞാൻ ജാഹിലുകളിൽ പെട്ടു എന്നുള്ളത്. അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമാശ പറയുന്നതിനേക്കാളും വലിയ ജഹാലത്ത് എന്താണുള്ളത്? അതുകൊണ്ടാണ് മൂസാനബി അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഒരു നബിക്ക് ഒരിക്കൽ യോജിച്ചതല്ല ആളുകളെ പരിഹസിക്കാന്നുള്ളത്. ഖാല ഔദു ബില്ലാഹി അന്നകൂന മിനൽ ജാഹിലീൻ, അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചാൽ പറത്താ മതിയായിരുന്നു, ഒരു നിബന്ധനയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെന്താ ചെയ്തത്? എന്താ അവർ ചെയ്തത്? ചോദിച്ചു. ആ നിലക്കുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അനാവശ്യമായ അവർ ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്? യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരു പശുവിനെ പിടിച്ച് അറുത്താ മതിയായിരുന്നു. എങ്ങനത്തെ പശുവായിരുന്നു? അപ്പോൾ അത് അള്ളാഹു നിബന്ധന വെക്കുകയായി. ചോദ്യങ്ങൾ അധികരിപ്പിച്ചാൽ അള്ളാഹു അതിനനുസരിച്ച് കുടിക്കുകളയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മുസ്ലിമീങ്ങളിൽ വെച്ച് മുസ്ലിങ്ങളോട് ഏറ്റവും ദ്രോഹം ചെയ്ത മുസ്ലിം ആരാണെന്നറിയുമോ? വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹലാലായ ഒരു വസ്തുവിനെ കുറിച്ച് അവൻ ചോദിക്കുകയും അങ്ങനെ അവന്റെ ചോദ്യത്തിന്റെ പേരിൽ അള്ളാഹു അത് ഹറാമാക്കുകയും ചെയ്താൽ അവനാണ് മുസ്ലിങ്ങളോട് ദ്രോഹം ചെയ്തിട്ടുള്ള മുസ്ലിം. ഇത് വഹി ഇറങ്ങുന്ന കാലത്തേക്ക് പ്രത്യേകം ബാധകമാണ്. കാരണം ഇന്ന് ഒരു കാര്യം ഹലാലാണോ ഹറാമാണെന്നാണ് നമ്മൾ ചോദിക്കുന്നതിൽ ഈ വിഷയം വരുന്നില്ലെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് ദീൻ പൂർത്തിയാക്കപ്പെട്ടുവല്ലോ, ഇനി നമ്മൾ ചോദിച്ചുകൊണ്ടൊരു കാര്യം ഹറാമാകാനില്ല. ഒരു പുതിയത് ഹലാലാകാനോ പുതിയത് ഹറാമാകാനോ ഇല്ല. പക്ഷേ വഹി ഇറങ്ങുന്ന സമയത്ത് അങ്ങനെയാണ്. മൂസാനബിയോട് അങ്ങനത്തെ ചോദ്യമാണ് ഇവർ ചോദിച്ചത്. അള്ളാഹുന്റെ വഹി ഇറങ്ങുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞില്ലേ, ലാ തസ്അലു അനാശിയാ ഇൻ തുബ്ദലകും തസൂഖും, ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്, അതിനെക്കുറിച്ച് വെളിപ്പെട്ടാൽ നിങ്ങൾക്ക് കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയുള്ള ചോദ്യമാണ് സഹോദരങ്ങളെ? ഞാൻ ആവർത്തിച്ചു പറയട്ടെ, പഠിക്കാനുള്ള ചോദ്യമല്ല, മറിച്ച് തർക്കിക്കാനും അനാവശ്യമായുള്ള തക്ലീഫ് ഉണ്ടാക്കാനും വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. മൂസാ നബിയോട് ചോദിച്ചു, അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചു, ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക്, എങ്ങനത്തെ പശുവാണ്? അധികം പ്രായം ചെന്നതുമല്ല, അധികം ചെറുതുമല്ല, കന്യകയായ പശുവല്ല, കുറേ പ്രസവിച്ച അവസാനം നിന്നുപോയതുമല്ല, ഒന്നോ രണ്ടോ പ്രസവിച്ചത് എന്നാണ് അതിന്റെ തഫ്സീർ. അപ്പൊ പണിയായില്ലേ? പണി അങ്ങനത്തെ പശുവിനെ കണ്ടുപിടിക്കണ്ടേ? എന്നാലേ കൗമ ചോദ്യം നിർത്തിയോ? ചോദ്യം നിർത്തിയില്ല. അള്ളാഹുവിനോട് ചോദിക്ക്, മാ ലൗനുഹ, എന്നാണ് അതിന്റെ നിറം, കളർ എന്താണ്? അള്ളാഹു മൂസാ നബി പറഞ്ഞു, ഖാല ഇന്നഹു യഖൂൽ, അള്ളാഹു പറയുന്നു, ഇന്നഹു ഇന്നഹ ബഖറത്തുൻ സഫറാ, എങ്ങനത്തെ പശുവാണ്? എന്താ നിറം? മഞ്ഞ നിറം, മഞ്ഞ നിറമുള്ള പശു. ഫാഖുല്ലൗനഹ, നല്ല തെളിമയാർന്ന നിറം. തസുറു നാളിരീൻ, നോക്കുന്നവർക്ക് മനസ്സിന് കുളിർമ തോന്നുന്ന നിലക്കുള്ള മഞ്ഞ നിറം. കൗമ വീണ്ടും ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്? മൂസ, ഇന്നൽ ബക്കറ തശാബഹ അലീന, ഞങ്ങൾക്ക് എല്ലാ പശുവും ഒരുപോലെ ഉണ്ട് കാണാൻ. പക്ഷെ അവസാനം അവരൊരു വാക്ക് പറഞ്ഞു, വഇന്ന ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, ഇൻഷാ അല്ലാ ഇനി ഞങ്ങൾ ചെയ്തുകൊള്ളാം. മുഫസ്സിറുകൾ പറഞ്ഞു, ആ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ടാണ് അവർക്ക് പിന്നെയും ചോദിക്കാൻ തോന്നാതിരുന്നത്, ആർക്കാനുള്ള തൗഫീഖ് കിട്ടിയതെന്നാണ്. ഇൻഷാ അല്ലാഹ് അത്രയും ബർക്കത്തുണ്ടെന്നാണ് അത് പറയണം. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാ എന്ന് പറയണം, മറന്നുപോയാൽ ഓർമ്മ വന്നാൽ പറയണമെന്നാണ്, ഞാനത് ചെയ്യും ഇൻഷാ അല്ലാ എന്ന് പറയണം. അത് മുസ്ലിമിന്റെ അടയാളമാണ്. കാഫിറുകൾ അത് പറയില്ലല്ലോ, വലിയ വലിയ ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും തീരുമാനിക്കും. ഒരു ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ മശീഹത്തിലേക്ക് അവർ ചേർത്തി പറയില്ല. അതാണ് മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇൻഷാ അല്ലാ എന്ന് അവർ പറഞ്ഞു, വീണ്ടും ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞു അത് നിലം ഉഴുതാൻ വേണ്ടിയോ കൃഷിക്ക് വേണ്ടിയോ ഒന്നും ഉപയോഗിക്കാത്ത പശുവായിരിക്കണം. അള്ളാഹു പറഞ്ഞു അവസാനം ഫദബഹൂഹ, അവരതിനറുത്തു. വമാ കാദു യഫഅലൂൻ, വളരെ പ്രയാസപ്പെട്ടാണ് അവരങ്ങനെ ഒന്നിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങനെ ഒരു പശുവിനെ അവർക്ക് കിട്ടിയത്. അവസാനം അതിനെ കൊണ്ട് അതിനെ അറുത്ത ഭാഗം കൊണ്ട് അടിക്കാൻ പറഞ്ഞു, അടിച്ചു. ആൾ കൊലപാതക പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിലെ സ്വത്ത് വീതം വെച്ചപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇഅദിൽ, മുഹമ്മദ് നീതി പാലിക്കണം. മറ്റൊരു വിവാഹത്തിലുള്ളത് ഇന്നഹ ഖിസ്മതുൻ, ഇതൊരു ഖിസ്മത്താണ്. എങ്ങനത്തെ ഖിസ്മത്താണ്? അതിലില്ലാത്ത നീതിയില്ലാത്തൊരു വീതം വെപ്പാണ് വെച്ചിട്ടുള്ളത്. ഖവാരിജികളുടെ നേതാവായിരുന്നു ആ ചോദിച്ച ചോദ്യകർത്താവ്. അവന്റെ പിൻഗാമികളാണ് പിന്നീട് ഖവാരിജികളായി മാറിയിട്ടുള്ളത്. ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ മസീഹു ദജ്ജാലിന്റെ കൂടെ വരെ അവരിൽപ്പെട്ട ആളുണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഈ ഐഎസ് പോലെ, അൽഖായിദ പോലെ മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ കലാപം ഉണ്ടാക്കണമെന്ന് പറയുന്ന, മുസ്ലിം ഉമ്മത്തിനെ വൻപാപങ്ങളുടെ പേരിൽ കാപ്പിറാക്കുന്ന ആളുകളാണ് ഖവാരിജികൾ. അവരുടെ കലമാക്കൾ ഖവാരിജികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ സ്ഫോടനങ്ങൾ എന്നാന്ന് വരെ കണ്ടിട്ടില്ല. കുവൈത്തിൽ, സൗദി അറേബ്യയിൽ ഒക്കെ ഈ ഗണത്തിലുള്ള ആളുകളാണ്. കിലാബുന്നാർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നരകത്തിലെ കെൽബുകളാണ് അവരുന്നത്. അത്രയും വലിയ കുഴപ്പമാണ് അവരെ കൊണ്ടുണ്ടായിട്ടുള്ളത്. അലി ബിൻ അബി താലിബിനെ കൊലപ്പെടുത്തിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമ അവരെ കൊലപ്പെടുത്തിയിട്ടുള്ള, മുസ്ലിം ഉമ്മത്തിൽ ഫിത്നയും കുഴപ്പങ്ങളും എന്നും ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ, അവരുടെ നേതാവായിരുന്നു ഈ ചോദ്യകർത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദേഷ്യം കൊണ്ട് നബിയുടെ മുഖത്തിന് നിറം മാറി. റസൂലുള്ള പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇതിനേക്കാളും വലിയ ചോദ്യങ്ങൾ മൂസാ നബി കേൾക്കുകയുണ്ടായി. ഫസബർ, എന്നിട്ട് മൂസാ നബി ക്ഷമിച്ചിരുന്നല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെ കുറിച്ച് ഓർത്ത് സമാധാനിച്ചു ഇവന്റെ ചോദ്യം കേട്ടപ്പോ. എന്നിട്ട് പറഞ്ഞു, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക? അങ്ങനെയുള്ള ആളുകളാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ പാടില്ല. എന്നാൽ പഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, എന്നാലേ നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, ലജ്ജയും കിബിറുമുള്ളവൻ ഒന്നും പഠിക്കുകയില്ല. ലജ്ജയും കിബിറുമുള്ളവൻ ഒന്നും പഠിക്കുകയില്ല. രണ്ടും ചോദ്യത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ദീൻ അവിടെ പഠിപ്പിക്കപ്പെട്ടു. ഇനി നോക്ക് സഹോദരങ്ങളെ, ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഈമാനും ഇസ്ലാമും എഹ്സാൻ. ഈമാനും ഇസ്ലാമും എന്നതിൽ ഇസ്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ബാഹ്യമായ കാര്യങ്ങൾ അല്ലെ, ഷഹാദത്ത് കലിമ, അത് പറയൽ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചാൽ പോരാ, പറയുകയും വേണം. അതിന്റെ അർത്ഥം തന്നെ എങ്ങനെയല്ലോ, സാക്ഷ്യം വഹിക്കലാണ്. ഒരു കേസിൽ സാക്ഷി പറയാൻ വന്ന ഒരാൾ, അയാൾ വായർന്ന് പറയാതെ അയാളെ സാക്ഷി എന്ന് പറയാൻ പറ്റുമോ? മനസ്സിൽ വെച്ചാൽ ഇല്ല, വായകൊണ്ട് പറയണം, എന്നാലും സാക്ഷിയാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് സാക്ഷ്യം. അതുപോലെ നമസ്കാരം, ജക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ ബാഹ്യമായ കർമ്മങ്ങളാണ്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാം. ഈമാൻ എന്നതിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? എല്ലാം വിശ്വാസങ്ങളാണ് ഉള്ളിലുള്ളത്, അള്ളാഹുവിനുള്ള പരലോകത്ത് മലക്കുകളിൽ, കിതാബുകളിൽ, റസൂലുകളിൽ, അന്ത്യദിനത്തിൽ, ഖദറിൽ ഒക്കെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് ഈമാനെന്നും പുറമേക്കുള്ള കാര്യങ്ങൾക്ക് ഇസ്ലാമെന്നും പറയും. പക്ഷേ എല്ലാ സന്ദർഭത്തിലും അങ്ങനെയല്ല. ഈമാൻ ഇസ്ലാം എന്ന രണ്ട് വാക്കുകളുടെ പ്രത്യേകത, അത് രണ്ടും ഒരുമിച്ച് വന്നാൽ ഈ അർത്ഥമാണുള്ളത്. ഈമാൻ ഇസ്ലാമും ഒരേ സന്ദർഭത്തിൽ പറയപ്പെട്ടു എന്ന് കൂട്ടിക്കൊപ്പ് ഈ ഹദീസിലുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ കുറിച്ചും പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണ് അർത്ഥം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാര്യങ്ങൾ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ്. അതാണ് ഒരുമിച്ച് ഇത് രണ്ടും പറയപ്പെട്ടാലുള്ള അർത്ഥം. പക്ഷേ രണ്ടും ഒറ്റക്കൊറ്റക്ക് പറഞ്ഞാൽ അപ്പൊ എന്താണ് അർത്ഥം? രണ്ടും പെടും, അതിൽ പുറമേക്കുള്ളതും പെടും ഉള്ളിലുള്ളതും പെടും. ഏതുപോലെ ഖുർആൻ ആയത്തുകൾ നോക്കി, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ ദീൻ എന്ന് പറഞ്ഞാൽ ഏത് മാത്രമാണ്? ഇസ്ലാം മാത്രം. അവിടെ ഏതാ പുറമേക്കുള്ള കർമ്മങ്ങൾ മാത്രമാണോ? അല്ല, രണ്ടും ഉൾപ്പെടും, രണ്ടും ഉൾപ്പെടും. ഈമാൻ ഉൾപ്പെടും. ഈമാൻ ഇല്ലാതെ പുറമേക്കുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിങ്കൽ ദീൻ എന്നാണോ അള്ളാഹു ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ടും ഉൾപ്പെടും. അതുപോലെ തന്നെയാണ് ഈമാൻ. ഈമാൻ മാത്രമായി പറഞ്ഞാൽ അവിടെ രണ്ടും ഉൾപ്പെടും, രണ്ടും ഉൾപ്പെടുമെന്നാണ്. അതാണ് ഉലമാക്കൾ ഈമാനെയും ഇസ്ലാമിനെയും കുറിച്ച് പറയാറുള്ളത്. ഇദ ഇജ്തമഅ ഇഫ്തറഖ വ ഇദ ഇഫ്തറഖ ഇജ്തമഅ. ഈമാനും ഇസ്ലാമും ഒന്നിച്ചു വന്നാൽ വേർപെടും, വേർപെട്ടു വന്നാൽ ഒന്നിക്കും. മനസ്സിലായോ? ഒരുമിച്ചു വന്നാൽ അതിന് രണ്ടും വീതിച്ചെടുക്കും അർത്ഥം, ഒറ്റയ്ക്ക് വന്നാലോ ഒന്നിച്ച് രണ്ടർത്ഥവും ഒന്നിന് തന്നെ ഉണ്ടാകും. ഖുർആൻ അതിന് തെളിവുകളുണ്ടല്ലോ. സൂറത്തുൽ ഹിജറാത്തിൽ ഖാലത്തിൽ അറാബു ആമന്ന കുല്ലം തുമ്മിനു വലാക്കിൻ കൂലു അസ്ലംന വലമ്മായതുഖുലിൽ ഈമാനിഫി കുലൂബിക്കും. അറാബികൾ വന്ന് പറഞ്ഞ് ഞങ്ങൾ മുഅ്മിനുകളായിരിക്കുന്നു. അവരോട് പറയൂ, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, പിന്നെ നിങ്ങൾ പറഞ്ഞോളൂ അസ്ലംന, മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞോളൂ. അവിടെ എന്താണ്? ഒരുമിച്ച് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് അർത്ഥം? രണ്ടു ഒരേ സന്ദർഭത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം പുറമേക്കുള്ളത്, ഈമാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഉള്ളിലുള്ളത് എന്ന. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഒരു സഹാബി ഒരാൾക്ക് ദാനം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം മുഅ്മിനാണ്. ഇപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, അവ മുസ്ലിമ, അതല്ല മുസ്ലിമോ? ഇപ്പൊ വീണ്ടും അദ്ദേഹം പറഞ്ഞു, മുഅ്മിന. റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, അവ മുസ്ലിമ, അതല്ല മുസ്ലിമോ എന്ന് ചോദിച്ചു. എന്താണ്? അങ്ങനെ മുഅ്മിൻ എന്നൊരാൾക്ക് നമ്മൾ ഉറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തി പറയരുതെന്നാണ്. മുസ്ലിം എന്ന് പറയാം, എല്ലാവരും ഇസ്ലാം അവകാശപ്പെടുന്ന എല്ലാവരും മുസ്ലിങ്ങളാണ്. പക്ഷേ അയാൾ മുഅ്മിനാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയരുത്. ഇൻഷാ അള്ളാ എന്നെങ്കിലും ചേർത്ത് പറയണം. ഇൻഷാ അള്ളാ അയാള് മുഅ്മിനാണ്. ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അയാൾ മുഅ്മിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമ്മൾ പറയാം, അല്ലാതെ എന്ത് പറയരുത്. ജസ്മി ഉറപ്പിച്ചാണ് പറയാൻ പാടില്ല. മറ്റുള്ളവരെ പറ്റി പറയരുത്, സ്വന്തത്തെ പറ്റിയും പറയരുത്. വലാ തുസക്കൂ അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തരുത്, അള്ളാഹു പറഞ്ഞതാ. വലാ തുസക്കൂ അംഫുസക്കും ഹുവാ അഅലമു ബിമനി തഖ, ആരാണ് തഖ്വയുള്ളത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞു അള്ളാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് സ്വയം പരിശുദ്ധപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. ദീൻ പാലിക്കുന്ന ആൾ എന്ന് എന്നെ പറ്റി ഞാൻ പറയുക, അല്ലെങ്കിൽ സ്വയം നമ്മൾ പുകഴ്ത്തി പറയുക, അതൊരിക്കലും ശരിയായതല്ല. അതുപോലെ മറ്റുള്ള ആളുകളെയും അവരുടെ മുഖത്ത് നോക്കി പുകഴ്ത്തി പറയരുത്. അങ്ങനെയുള്ള ആളുകളുടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, വായിൽ മണ്ണ്. ഒരു സഹാബി ഇട്ടിട്ടുണ്ട്, ഒരു സഹാബി അത് അങ്ങനെ തന്നെ വായിച്ചിട്ടുണ്ട്, മണ്ണെടുത്ത് വായിട്ടെടുത്തു. അത് പിന്നെ പുകഴ്ത്തി പറയുന്ന ആളുകളോട് സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആദ്യം. നമ്മളെ പറ്റി ആരെങ്കിലും അങ്ങനെ മുഖത്ത് നോക്കി പുകഴ്ത്തിയാൽ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ശരി, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ചോദിക്കുന്നത് ഇഹ്സാനിനെ കുറിച്ചാണ്. എന്താണ് ഇഹ്സാൻ? അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന നിലക്ക് ഇബാദത്ത് ചെയ്യും. ഇതാണ് സഹോദരങ്ങൾ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇഖ്ലാസ്. കാരണം അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ഒരാൾ അമൽ ചെയ്താൽ പിന്നെ അവന് ജനങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവൻ ആളുകളെ പരിഗണിച്ച് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന റിയായിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ എഹ്സാൻ നമുക്ക് വേണം. ഈ എഹ്സാൻ നമ്മൾ പാലിച്ചിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തതായി ജിബ്രീൽ ചോദിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? ആ ഖിയാമത്ത് നാളെപ്പോഴാണ്. എന്തായിരുന്നു റസൂലുള്ളാഹി മറുപടി? ആ നല്ല മറുപടിയാണത്. ചോദിക്കപ്പെട്ടയാൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ചയാളെക്കാളും ഇൽമില്ല. ഉലമാക്കൾ ആ മറുപടിയെ കുറിച്ച് പറഞ്ഞു, ചോദിക്കപ്പെട്ടയാൾ ചോദിച്ച ആളെന്നാണ് റസൂലുള്ളാഹി പ്രയോഗം. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഖിയാമത്ത് നാൾ വരെ ഇനി ആരിതിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും ചോദിച്ചാൽക്കും അറിയുണ്ടാവില്ല, ചോദിക്കപ്പെട്ടയാൾക്കും അറിയുണ്ടാവില്ല. അതാണ് ഒരു പാഠം. എനിക്കറിയില്ല എന്നല്ല പറ, പിന്നെ ചോദിക്കപ്പെട്ടയാൾ ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്നാണ്. അപ്പൊ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിന്റെ അരികിലാണ് എപ്പോഴാണ് സഅത്ത് എന്ന ഇൽമുള്ളത്? അള്ളാഹുവിന്റെ അരികിലാണ് ആ ഇൽമുള്ളത്. ഉറക്കം വരുന്നവരൊന്ന് മാറിയിരിക്കണേ, കുറച്ച് ഇപ്പം നിർത്തും, എന്നതിന് ശേഷം ഉറങ്ങാതെ. ഇന്നല്ലാഹു ഇൽമുസ്സാഅ, അള്ളാഹുവിന്റെ അരികിലാണ് സഅത്തിനെ കുറിച്ചുള്ള ഇൽമുണ്ട്. മാത്രമല്ല മറ്റൊരു മറുപടി നോക്കൂ, ആരാണ് ചോദിച്ചാള്? ചോദിച്ചാളാരാ? ജിബ്രീലാണ്. ജിബ്രീൽ ആരാണ്? അഫ്ളുൽ മലഇക, മലക്കുകളിൽ ഏറ്റവും അഫ്ളൽ. ചോദിക്കപ്പെട്ട ആളാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ്. ഖൽഖിൽ തന്നെ അള്ളാഹുവിന്റെ പടപ്പുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ. അപ്പൊ അഫ്ളുൽ മലഇക്കത്തിന് അറിയില്ല, അഷ്റഫുൽ ഖൽഖിനും അറിയില്ല, പിന്നെ ആർക്കെങ്കിലും അറിയുണ്ടാവോ? ഇല്ല. യസ്അലൂനക അനി സാഅതി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ, നിന്നെക്കുറിച്ച് അവർ നിന്നോട് അവർ ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കുന്നു, നിനക്കറിയില്ലല്ലോ. ഖുൽ ഇന്നമാ ഇൽമുഹ ഇൻദല്ലാഹ്. ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു അത് പ്രയോഗിച്ചിട്ടുണ്ട്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ. ഖുൽ ഇന്നമാ ഇൽമുഹ എന്താണ് ആയത്? ഖുൽ ഇന്നമാ ഇൽമു അള്ളാഹുവിങ്കിലാണ് അതിനെ കുറിച്ചുള്ള ഇൽമുള്ളത് എന്ന് ഒരുപാട് തവണ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഖിയാമത്ത് നാൾ ഒരാൾക്കും അറിയുകയില്ല എന്ന കാര്യം. അപ്പോൾ അത് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അവിടെ സൂചന ഉണ്ട്. മൽ മസ്ഊൽ അൻഹാ ബിഅലമ മിൻ സായിൽ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അതിനെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ ചോദിച്ചു. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം, അതിന് ലക്ഷണങ്ങളുണ്ട്. ഖിയാമത്ത് നാളിന് പല ലക്ഷണങ്ങളുണ്ട്. ചെറിയ ലക്ഷണമുണ്ട്, വലിയ ലക്ഷണങ്ങളുണ്ട്. ചെറിയ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അല്ലെങ്കിൽ അതിനോട് അടുക്കാത്ത വളരെ അടുത്താൽ ഉള്ള ലക്ഷണങ്ങളെക്കാളും മുൻപേ ഉള്ള ലക്ഷണങ്ങളാണ് ഇൽമു കുറയുക, ജഹിൽ വർദ്ധിക്കുക, കൊലപാതകം വർദ്ധിക്കുക, സ്ത്രീകൾ വർദ്ധിക്കുക, അതുപോലെ മദ്യപാനം വർദ്ധിക്കുക, വ്യഭിചാരം വർദ്ധിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ അതിനെ വരവ് അറിയിച്ചുകൊണ്ടുള്ള വലിയ ലക്ഷണങ്ങളുടെ കൂട്ടത്തിലല്ല. വലിയ ലക്ഷണങ്ങളിൽ പെട്ടതാണ് മസീഹുദ് ദജ്ജാൽ, അതുപോലെ ഈസാ ബിനു മറിയം, അവിടുത്തെ രണ്ടാമത്തെ വരവ്, യജൂജു മജൂജ്, ദാബത്തുൽ അർദ്, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ലക്ഷണം. അതൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ വലിയ ലക്ഷണങ്ങൾ. അങ്ങനെ ചില ലക്ഷണങ്ങൾ അതിനും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ലക്ഷണങ്ങൾ പറഞ്ഞു. മാത്രമല്ല ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിലെല്ലാം മോശം കാര്യങ്ങളായിരിക്കണം എന്നില്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളെല്ലാം ഒരു കാര്യം ഖിയാമത്ത് നാളിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിൽ പോവുക എന്തായിരിക്കും, അത് മോശം കാര്യമായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ചില കാര്യങ്ങൾ നല്ലതായിരിക്കും, ചില കാര്യങ്ങൾ മോശമായിരിക്കും എന്നാണ്, അത് മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് വലിയ ലക്ഷണങ്ങളിൽ തന്നെ മസീഹുദ് ദജ്ജാൽ, അത് മോശമാണ്. എന്നാൽ ഈസാബിനു അറിയാമോ മോശമാണോ? നല്ലതല്ലേ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് വരിക, ഭൂമി മുഴുവൻ ഇസ്ലാമിൻ്റെതാവുക, പന്നികളെ കൊല്ലുക, കുരിശ് തകർക്കുക, പിന്നെ കുരിശും കൊണ്ടിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ആരെ ഇറങ്ങി വരുന്നത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ജിജിയ എടുത്ത് കളയും. എന്തുകൊണ്ടാണ് ജിജിയ എടുത്ത് കളയുന്നത്? മുസ്ലിങ്ങളല്ലാത്ത ആരുമില്ല, പിന്നെ ജിജിയ വാങ്ങാൻ ആളുണ്ട്. ജിജിയ ആരത്തുനിന്നാണ് വാങ്ങേണ്ടത്? അവരില്ല. എല്ലാവരും ഭൂമി മുഴുവൻ ഇസ്ലാമിൻ്റെതായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് അനുസരിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറയുന്നത് നല്ല ലക്ഷണങ്ങളാണ്. ഏറ്റവും നല്ല ആളുകളായി മാറും. അതുപോലെ ഒരു കുഴപ്പവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിന് മാത്രം സുജൂദായി മാറും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അടുത്ത ലക്ഷണങ്ങളിൽ വരെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം മോശമാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ അൻ തലിദൽ അമതു റബ്ബതഹ എന്ന അടയാളത്തെ മോശമായതിൽപ്പെടുത്താത്തത്. അതിന് പല വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അടിമസ്ത്രി യജമാനത്തെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: മുസ്ലിമീങ്ങൾ ഒരുപാട് നാടുകൾ കീഴടക്കും. കീഴടക്കിയാൽ അവരിലെ പിടിക്കപ്പെടുന്ന സ്ത്രീകൾ അടിമകളായി മാറുമല്ലോ. അടിമകളായി മാറും. ആ അടിമ സ്ത്രീകളിൽ ഉണ്ടാകുന്ന കുട്ടികൾ സ്വാഭാവികമായും ഈ മുസ്ലിമായ യജമാനന്റെ മകനാണ്. അപ്പോൾ ആ മകൻ ഈ അടിമസ്ത്രീയുടെ ഉമ്മയായ അടിമസ്ത്രീയുടെ യജമാനൻ ആയിട്ടാണ് വരിക. അങ്ങനെ മുസ്ലിമീങ്ങൾ ഒരുപാട് നാടുകൾ കീഴടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്നാണ് ഒരു വിശദീകരണം. അതുപോലെ യുദ്ധം കൂടിയാലും ആ വിശദീകരണം ബാധകമാണ്. യുദ്ധത്തിൽ അടിമസ്ത്രീകൾ ഉണ്ടായാൽ മുസ്ലിങ്ങൾ അല്ലെങ്കിലും ഇത് നടക്കും. മറ്റൊരു വിശദീകരണം വന്നിട്ടുള്ളത് അത് മോശമായ അർത്ഥത്തിലാണ്. എന്താണ് ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ അതാണ് സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ നേരെ തലതിരിഞ്ഞു വരിക എന്നുള്ളത്. ഇത് ഔസ്തിദൽ അമ്രു ഇലാ ഗൈരി അഹ്ലിഹ ഫന്തളിസ. കാര്യങ്ങൾ അതിൻ്റെതല്ല ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നീ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അതിൽപ്പെട്ടതാണ് വലമാക്കൾ മരിച്ചു തീരുക, പണ്ഡിതന്മാർ മരിച്ചു തീരുക, വിഡ്ഢികൾ അവരുടെ സ്ഥാനം ഏറ്റെടുക്കുക, അവർ ഇൽമില്ലാതെ ഫത്വ കൊടുക്കുക, അങ്ങനെ ജനങ്ങളെ അവർ പിഴക്കും, ജനങ്ങൾ പിഴപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. റുവൈബിളമാർ സംസാരിക്കും. അതാണ് റുവൈബിള എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ആൾ. പക്ഷെ അയാളായിരിക്കും സമൂഹത്തിന്റെ വക്താക്കന്മാർ. അവരാണ് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുക. റസൂലുള്ള പറഞ്ഞു അർറജുലു താഫിഹ്, ഒന്നിനും കൊള്ളാത്ത ആൾ. അതുപോലെ യുസദ്ദഖു ഫീഹിൽ കാദിബ് വ യുകദ്ദബു ഫീഹിൽ സാദിഖ്. സത്യസന്ധൻ അവിടെ കളവാക്കപ്പെടും. സത്യസന്ധനെ വിശ്വസിക്കാൻ ആരുണ്ടാവില്ല, എന്നാൽ കള്ളനെ വിശ്വസിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു വരിക എന്നതിലേക്കാണ് ചില വലമാക്കൾ ഈ കാര്യത്തെ, ഈ അടയാളത്തെ പെടുത്തി പറഞ്ഞിട്ടുള്ളത്. ഉമ്മാന്റെ യജമാനൻ മകനാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മകളാവുക എന്ന് പറഞ്ഞാൽ, അത് രണ്ടും വന്നിട്ടുണ്ട്, മകനെന്നും മകളെന്നും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു വരും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ചില വലമാക്കൾ അതിനെ വിശദീകരിച്ചിരിക്കുന്നു. അല്ലാഹു തആല ആലം. അതുപോലെ പിന്നെ ദരിദ്രരായ ആട്ടിടയന്മാരായ നഗ്നപാതരായ ആളുകൾ കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കും. വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് മഹ്മൂദായ കാര്യമാണോ മദ്മൂമായ കാര്യമാണോ? മദ്മൂമായ കാര്യമാണ്. അതിന് സല്ലല്ലാഹുവിന്റെ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്താണ്? അത് ആക്ഷേപാർഹമായ കാര്യമാണ്. മനസ്സിലായി? അതിന്റെ അസലിലുള്ള ഹുക്കും അങ്ങനെയാണ്, അതിന്റെ അടിസ്ഥാനപരമായ വിദ്യ അങ്ങനെയാണ്. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരു നല്ല ഏർപ്പാടായിട്ടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വന്നിട്ടുള്ളത്. എന്നാൽ അത് ധാരാളമായി ഉണ്ടാകുമെന്ന് ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്ന, അല്ലാഹു ആലം, നമ്മൾ കണ്ടു തുടങ്ങുന്ന ലക്ഷണങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിനാളിന്റെ ലക്ഷണങ്ങളായി പറയും. അപ്പൊ ഖിയാമത്തിനാളിന്റെ ലക്ഷണങ്ങളിൽ ഞാൻ പറഞ്ഞ അസുല് മറക്കരുത്. അതിലെല്ലാം എന്തായിരിക്കണം എന്നില്ല, മോശം കാര്യങ്ങളായിരിക്കണം എന്നില്ല. ചിലത് നല്ല കാര്യങ്ങളും ആവാം, അല്ലെങ്കിൽ നല്ലതോ മോശമോ എന്നൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളും ആവാം. ഇത് ഖിയാമത്തിനാളിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഈ ഹദീസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ വന്നതാരാണ്? ജിബ്രീലാണ്. ജിബ്രീൽ ആരാ? മലക്കാണ്. ആരുടെ രൂപത്തിലാണ് വന്നത്? മനുഷ്യന്റെ രൂപത്തിൽ. അപ്പൊ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നേക്കാം. എന്നിട്ട് ആരൊക്കെ കണ്ടു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണോ കണ്ടത്? സഹാബികളും കണ്ടിട്ടുണ്ട്. സഹാബിമാരും അപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരുമെന്നതിന് ഈ ഹദീസ് വളരെ വ്യക്തമായ തെളിവാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള സംഭവം. ഖുർആനിൽ ഹദീസുകളിൽ വേറെയും അതിന് തെളിവ് വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഒരു കഥ, ഒരു പിന്നെ കഥ ചുരുക്കിയാൻ പറയാം. ഒരു അന്ധൻ, അതുപോലെ ഒരു കഷണ്ടി ബാധിച്ചിട്ടുള്ള ഒരാൾ, അതുപോലെ ഒരു വെള്ളപ്പാണ്ട് രോഗി. മുത്തഫഖിനെയായ ഹദീസാണ്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഈ മൂന്നാളുകൾ, മൂന്നാളുകളുടെ അടുത്തേക്ക് മലക്ക് ഒരു മലക്ക് വരും, മനുഷ്യരൂപത്തിലാണ് വരുന്നത്. എന്നിട്ട് ഒരാളോട് ചോദിക്കുന്ന, എനിക്ക് എന്താണ് വേണ്ടത്? എന്റെ ഈ രൂപം, ഈ പ്രശ്നം മാറ്റി തരണം. അപ്പൊ അന്ധന്റെ അന്ധത മാറ്റി കൊടുക്കും. ഓരോരുത്തരുടെ അടുത്തേക്ക് ഓരോ സന്ദർഭത്തിലാണ് ചെല്ലുന്നത്. കഷണ്ടിക്കാരനെ കഷണ്ടി മാറ്റി കൊടുക്കും, വെള്ളപ്പാണ്ടുകാരനെ വെള്ളപ്പാണ്ട് മാറ്റി കൊടുക്കും. ഒരാൾക്ക് ഒരു ആടിനെ കൊടുക്കും, മറ്റേ ആൾക്ക് ഒട്ടകത്തിന് കൊടുക്കും, മറ്റേക്ക് പശുവിനെ കൊടുക്കും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് മൂന്നാളുകളും വലിയ പണക്കാരും ഒക്കെ ആയി, നല്ല ആരോഗ്യം വന്നു, ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല, വലിയ പണക്കാരായി. ഈ മലക്ക് ഓരോരുത്തരത്തേക്ക് ഓരോരുത്തരുടെ അടുത്തേക്കും അവരുടെ പഴയ രൂപത്തിൽ ചെല്ലും. അന്തനടുത്ത് അന്തന്റെ രൂപത്തിൽ, മറ്റടുത്ത് മറ്റുള്ള രൂപത്തിൽ അങ്ങനെ ചെല്ലും. എന്നിട്ട് പിന്നെ ഒന്നിന് ഒരു ഒട്ടകത്തിന്, ഒരു പശുവിന്, ഒരാടിനെ ചോദിക്കും. അതിൽ രണ്ടുപേർ, ആദ്യത്തെ രണ്ടുപേർ ഇയാളെ പറയും, ഏ ഇല്ല പിന്നെ ഇതൊക്കെ പിന്നെ എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്, അതൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഈ മലക്ക് അയാളോട് പറയും, നിന്നെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറയും. പിന്നെ ഈ ആദ്യത്തെ രണ്ടാളുകളെയും പഴയ രൂപത്തിലേക്ക് മാറ്റിക്കളയും. മൂന്നാമത്തെ ആളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറയും, അതെ ഞാനും ഇപ്പോൾ മുമ്പ് നിന്നെപ്പോലെയായിരുന്നു, ഇതാ ഈ താഴെവരിൽ ഏതാണ് എനിക്ക് വേണ്ടത്, അത്ര എടുത്തോളൂ എന്ന് പറയും. അപ്പോൾ മലക്ക് പറയും, നിന്റെ രണ്ട് സുഹൃത്തുക്കൾ അവർ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു, നീ ഇതിൽ വിജയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ ഗുണപാഠങ്ങളല്ല, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, സുദീർഘമായ ഹദീസിൽ വന്ന കഥയാണ്. അതിൽ വന്നിട്ടുണ്ട് മലക്ക് മനുഷ്യരൂപത്തിൽ വരിക എന്നുള്ളത്. പോട്ടെ, ബദറിൽ ഇറങ്ങി വന്നു, ബദറിൽ ഇറങ്ങി വന്നു, സഹാബിമാരിൽ ചിലരവരെ കണ്ടതായി തന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നേക്കും, വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നില്ല, ചിലപ്പോൾ തിരിച്ചറിഞ്ഞേക്കും, ചിലപ്പോൾ തിരിച്ചറിയണം എന്നില്ല. അതുപോലെ തന്നെയാണ് ശൈത്താന്മാരെ കാര്യവും, ജിന്നുകൾ. ജിന്നുകളും ചിലപ്പോൾ എന്താവും, മനുഷ്യരുടെ രൂപത്തിൽ വരും, മനുഷ്യരുടെ രൂപത്തിൽ തന്നെ വരും. നബിമാരില്ലാത്ത ആളുകളും അവരെ കാണും, വഹിയില്ലാത്ത ആളുകൾ തന്നെ അവരെ കാണും. അതിന് തെളിവ് ഖുർആനിലുണ്ട്, അതിന്റെ തെളിവ് സൂറത്തുൽ അൻഫാൽ വായിച്ചു നോക്ക്. ഇബ്ലീസ് വന്ന് സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ വേഷത്തിൽ ബദറിൽ മുശ്രിക്കളോട് പറഞ്ഞു, എന്ത്, ഖാല ലാ ഗാലിബ ലക്കും യൗമ മിനന്നാസ് വഇന്നി ജാറു ലക്കും, നിങ്ങൾ പോയി യുദ്ധം ചെയ്യും, നിങ്ങളെ കൂടെ ഞാനുണ്ട്, ആർക്കും നിങ്ങളെ ഇന്ന് തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഫലം മാത്തറാഅത്തിൽ ഫിഅതാൻ നഖസ അലാ അഖിബൈ, ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ ഇവൻ പിന്തിരിഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഇന്നി അറാമാ ലാ തറൂൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? മലക്കൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ആര് കണ്ടു? ഇബ്ലീസ് കണ്ടു. അപ്പോൾ തിരിഞ്ഞ് രക്ഷപ്പെട്ടു. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള വൈദ് സയ്യന ലഹും ശൈത്താൻ വഅമാ ലഹും വഖാല ലാ ഗാലിബ ലക്കും അൽയൗമ മിനന്നാസ് വഇന്നി ജാറു ലക്കും, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഈത്തപ്പഴം കക്കാൻ വന്നാള് ശൈത്താനാണ് വന്നത്, അബൂ ഹുറൈറ കൈ കയറി പിടിക്കും. അപ്പോൾ ആദ്യം കുറെ ദാരിദ്ര്യമൊക്കെ പെറിട്ട് രക്ഷപ്പെടും, ഞാൻ പിന്നെയും വരും, മൂന്നാമതും വരും, കയ്യിൽ പിടിക്കും. അപ്പോൾ പറയും, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ആയത്തിൽ കുറിച്ച് ഓതുന്ന സ്ഥലത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതിയാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന അബൂ ഹുറൈറ ഇത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സദഖക വഹുവ കദൂബ്, അവൻ പെരുങ്കള്ളനാണ് പക്ഷെ ആ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. ഇത് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള സഹീഹായ ഹദീസാണ്. അപ്പോൾ മലക്കുകൾ അതുപോലെ തന്നെ ജിന്നുകളും ചിലപ്പോൾ വേഷം മാറി മനുഷ്യന്റെ രൂപത്തിൽ വന്നേക്കാം, അതിനും ഈ ഹദീസിൽ തെളിവുണ്ട്. ഇൻഷാല്ലാ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ദാവത്തിന്റെ ആവശ്യങ്ങൾക്കായി ഇന്നൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നത്ര അതിൽ സദഖ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സല്ലല്ലാഹു വസല്ലമ ബാരക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.